ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷ സമാപനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കൈമോശം വന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന സഞ്ചാർ സാഥി ഓൺലൈൻ പോർട്ടൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി. കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്നു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഇന്ന്. കേരള സർവകലാശാലയിൽ ആരംഭിക്കുന്ന ശിശു പരിപാലന കേന്ദ്രം മന്ത്രി വീണ ജോർജ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷ സമാപന ചടങ്ങ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുടുംബശ്രീ ദിനപ്രഖ്യാപനവും അദ്ദേഹം നടത്തും. കുടുംബശ്രീയുടെ ഡിജിറ്റൽ റേഡിയോ ശ്രീയുടെ പ്രവർത്തനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബശ്രീ ലോഗോ പ്രകാശനം ചെയ്യും. 25-ാം വാർഷികത്തിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ പോസ്റ്റൽ കവർ മന്ത്രി ആന്റണി രാജു പുറത്തിറക്കും. മഗ്സസെ അവാർഡ് ജേതാവ് അരുണ റോയ്, മുൻ എംപി സുഭാഷിണി അലി, സാമൂഹ്യ പ്രവർത്തക കെ വി റാബിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വർത്തമാനകാല ഇന്ത്യൻ സാഹിത്യത്തിന്റെ വ്യക്തിപ്രഭാവമാണ് എം ഡി വാസുദേവൻ നായരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൂഹ പരിണാമങ്ങളെ കഥകളായി സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തുഞ്ചൻ പറമ്പിലെ മതനിരപേക്ഷതയും എം ഡിയുടെ സംഭാവനയാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി. സാദരം എം ഡി ഉത്സവം തിരൂർ തുഞ്ചൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചലച്ചിത്ര നടൻ മമ്മൂട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അന്താരാഷ്ട്ര മ്യൂസിയം എക്സ്പോ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും. ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 47-ാമത് അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. മ്യൂസിയങ്ങൾ സുസ്ഥിരത, ക്ഷേമം എന്നിവയാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ജപ്പാൻ, പാപ്പുവ ന്യൂ ഗിനി, ഓസ്ട്രേലിയ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ ഫുമിയോയുടെ ക്ഷണപ്രകാരം G7 ഉച്ചകോടിക്കായി ഈ മാസം 19 മുതൽ 21 വരെ നരേന്ദ്രമോദി ഹിരോഷിമയും സന്ദർശിക്കും. G7 സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സമാധാനം, ഭക്ഷ്യസുരക്ഷ, ഇന്ധന സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിക്കും. ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ രാഷ്ട്രതലവന്മാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. ഫത്തേപൂരിൽ ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ വീതം ആശ്വാസധനം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ടെമ്പോവാനും പാൽ ടാങ്കറും കൂട്ടിയിടിച്ച് 2 കുട്ടികളും 2 സ്ത്രീകളുമടക്കം 9 പേരാണ് മരിച്ചത്. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 2022 US അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് വ്യാജവും അപൂർണവുമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു. ചില US ഉദ്യോഗസ്ഥരുടെ പക്ഷപാതപരമായ അഭിപ്രായ പ്രകടനങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അവയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്നും ബാഗ്ചി അഭിപ്രായപ്പെട്ടു. കൈമോശം വന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും ബ്ലോക്ക് ചെയ്യാനും ഉടമകളെ സഹായിക്കുന്ന ഓൺലൈൻ പോർട്ടൽ സഞ്ചാർ സാഥി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ ഈ സംവിധാനം ഉപയോഗിച്ച് ജനങ്ങൾക്ക് സ്വന്തം പേരിലെടുത്ത മൊബൈൽ കണക്ഷനുകൾ അറിയാനും അനാവശ്യമായവ റദ്ദാക്കാനും സാധിക്കും. നിർമ്മിത ബുദ്ധിയും മുഖം തിരിച്ചറിയൽ സംവിധാനവും ഉപയോഗിച്ച് വ്യാജ ഉപഭോക്താക്കളെ തിരിച്ചറിയാനും പോർട്ടലിന് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്നു. ഇന്നലെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും സിദ്ധരാമയ്യ നേരിൽ കണ്ട് ചർച്ച നടത്തി. സോണിയാഗാന്ധി ഇന്ന് വിഷയത്തിൽ ഇടപെട്ടേക്കും. ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും വൈകാതെ തന്നെ ഖാർഗെ കർണാടക മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഡൽഹി റിപ്പോർട്ടുകൾ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കീം ഇന്ന് നടത്തും. 2 ഘട്ടങ്ങളിലായി രാവിലെ 10 മുതൽ 12:30 വരെയും ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 5 വരെയുമാണ് പരീക്ഷ. രാവിലെ 9:30 മുതൽ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കും. 339 കേന്ദ്രങ്ങളിലായി 1,23,624 പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ സർവേ സംബന്ധമായ സേവനങ്ങൾ ലോകത്ത് എവിടെ നിന്നും പൂർത്തീകരിക്കാവുന്ന പ്രവാസിമിത്രം പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:00 നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. അപേക്ഷകളുടെയും പരാതികളുടെയും ജില്ലാ സംസ്ഥാനതല അവലോകനത്തിനായി സജ്ജീകരിക്കുന്ന പ്രവാസി സെല്ലിനും ചടങ്ങിൽ തുടക്കം കുറിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
ജില്ലാ സംസ്ഥാനതല ഓഫീസുകളിൽ സമർപ്പിച്ച അപേക്ഷയുടെയോ പരാതിയുടെയോ തുടർ നടപടികൾ ഓൺലൈനിലൂടെ അറിയാനാവുന്നതോടെ പ്രവാസികൾക്ക് റവന്യൂ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും. www.pravasimitram.kerala.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. നേരത്തെ നൽകിയ അപേക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഈ അപേക്ഷ ജില്ലാതലത്തിൽ നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടറും സംസ്ഥാനതലത്തിൽ നോഡൽ ഓഫീസറായ അസിസ്റ്റന്റ് കമ്മീഷണറും പരിഗണിക്കും. തുടർന്ന് ബന്ധപ്പെട്ട ഓഫീസുകൾ വിഷയത്തിൽ സ്വീകരിച്ച നടപടികളുടെ വിവരങ്ങൾ ലഭ്യമാക്കി പോർട്ടലിലൂടെ അപേക്ഷകന് കൈമാറും. പ്രവാസിമിത്രം പോർട്ടലും പ്രവാസി സെല്ലും സജ്ജമാകുന്നതോടെ റവന്യൂ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത്.
കേരള സർവകലാശാലയിൽ ആരംഭിക്കുന്ന ശിശുപരിപാലന കേന്ദ്രം രാവിലെ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങൾ തുറന്ന് സ്ത്രീ ജീവനക്കാരുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട കരുതൽ നൽകാനും പോഷകാഹാരം ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് കൃഷി ആരംഭിക്കുന്നത്. തൃശൂർ എറണാകുളം മെഡിക്കൽ കോളേജുകളിലും വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലും വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം കൃഷികൾ തുറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. ആറുമാസം മുതൽ ആറ് വയസ്സുവരെ പ്രായക്കാരായ കുഞ്ഞുങ്ങളെ കൃഷിയിൽ പരിപാലിക്കും. കേന്ദ്രങ്ങളിൽ ഓരോ വർക്കറും ആയയും ഉണ്ടായിരിക്കും. കേരള ബാങ്കിന്റെ ഡിജിറ്റൽ സേവനങ്ങളും ഐടി സംയോജനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ യുപിഐ കോർ ബാങ്കിംഗ് സേവനങ്ങളടക്കം വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും കേരള ബാങ്കിലും ലഭ്യമാകും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിങ്കളാഴ്ച കണ്ണൂർ പാനൂരിനടുത്ത് ചമ്പാടെത്തും. രാജസ്ഥാനിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രിയ അധ്യാപിക രത്നാനായരെ സന്ദർശിക്കാനാണ് ഉപരാഷ്ട്രപതി എത്തുന്നത്. രാജസ്ഥാനിലെ ചിത്തോർഗഡ് സൈനിക സ്കൂളിലെ അധ്യാപികയായിരുന്നു രത്നാനായർ. കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആന്റ് വീഡിയോ പാർക്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ നിർമ്മാണം ഇന്ന് ആരംഭിക്കും. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 8 നിലകളിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 5000 പേർക്ക് നേരിട്ടും 7500 പേർക്ക് അല്ലാതെയും ഡിസൈൻ ഫാക്ടറി തൊഴിലവസരം നൽകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. 100 കോടിയോളം രൂപയുടെ നിക്ഷേപം ഡിസൈൻ ഫാക്ടറിക്ക് പ്രതീക്ഷിക്കുന്നു. കേരളം കുറ്റവാളികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും നാടായി മാറുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി രമേശ് കുറ്റപ്പെടുത്തി. മലപ്പുറത്ത് അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊലപ്പെടുത്തിയതും ട്രെയിനിൽ യാത്രക്കാർ ആക്രമിക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഇതിന് തെളിവാണ്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ സാംസ്കാരിക ലോകവും മൌനം തുടരുകയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന് പുറത്തെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ഓടുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കാണിക്കുന്ന ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് രമേശ് പറഞ്ഞു. ബാലരാമപുരം മദ്രസയിൽ വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിനെപ്പറ്റി ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി രാവിലെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. മരിച്ച അസ്മിയ മോളുടെ കുടുംബത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ സാമൂഹ്യ വിരുദ്ധ ശല്യം അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ 5 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ധർമ്മശാല സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 5.5 ലക്ഷം വിദ്യാർത്ഥികൾ പുതിയതായി ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രവേശനം നേടിയതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തീരദേശ സ്കൂളുകൾ ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കോഴിക്കോട് പുതിയാപ്പ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു. കോഴിക്കോട് തിരുവള്ളൂർ സബ് രജിസ്ട്രാർ ഓഫീസ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. 1.9 കോടി രൂപ ചെലവിലാണ് ഓഫീസ് നിർമ്മിച്ചത്. കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടി ചെയർമാനായി പി ജെ ജോസഫിനെ വീണ്ടും തെരഞ്ഞെടുത്തു. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് യുഡിഎഫിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് ജോസഫ് പറഞ്ഞു. യുഡിഎഫിന്റെ ശക്തി അറിയാത്തവരാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷ സമാപനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കൈമോശം വന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന സഞ്ചാർ സാധി ഓൺലൈൻ പോർട്ടൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി. കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്നു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഇന്ന്. കേരള സർവകലാശാലയിൽ ആരംഭിക്കുന്ന ശിശുപരിപാലന കേന്ദ്രം മന്ത്രി വീണ ജോർജ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.